അധ്യായം 3. ഒരു വലിയ ചിത്രശലഭം. ചെടിത്തലപ്പുകളിൽ നിന്ന് ചെടിത്തലപ്പുകളിലേക്ക് പറന്ന് ഒടുവിൽ മുറ്റത്തിൻ്റെ അതിരിൽ വിരിഞ്ഞു നിന്ന ഹനുമാൻ കിരീടങ്ങളിലൊന്നിൽ വന്നിരുന്നു. അപൂർവമായ വർണ്ണപ്പകിട്ട് പുരുഷൻ അനക്കമറ്റു നോക്കിയിരുന്നു. കുട്ടിക്കാലം മുതലേ ചിത്രശലഭങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സുണ്ടായിരുന്നു. കാട്ടിൽ ചിത്രശലഭങ്ങളില്ലാത്തത് എന്ത് എന്ന ആശങ്ക പലപ്പോഴും അയാൾക്കുണ്ടായിട്ടുണ്ട്. പൂക്കളില്ലാഞ്ഞിട്ടല്ല, കാട്ടിൽ നിറയെ പൂക്കളുണ്ട്, പലജാതി പൂക്കൾ. എങ്കിലും ചിത്രശലഭങ്ങളുടെ ചിറകടികൾ അപൂർവമായിരുന്നു. മെടഞ്ഞു തീരാറായ ചുരൽക്കുട നിലത്തിട്ട് അയാൾ ശലഭത്തിൻ്റെ ചെറു പറക്കലുകളും വട്ടം ചുറ്റലുകളും ആസ്വദിച്ചിരുന്നു. അവളുണ്ടെങ്കിൽ വിളിച്ച് കാണിക്കാമായിരുന്നു. സ്ത്രീ രാവിലെ പെർള ചന്തയിലേക്ക് പോയതാണ്. മാസത്തിൽ 1-2 തവണ പതിവുള്ള യാത്രയാണ്. പെർള എൻമകജയിലെ വലിയ ടൗണാണ്. സ്വർഗത്തിലെത്തിയാൽ ബസ് കിട്ടും. ചെറിയ ദൂരമേയുള്ളൂ. പുരുഷൻ മെടഞ്ഞ 1-2 കുടകൾ അവൾ യാത്രയിൽ കരുതും. പെർള ചന്തയിൽ അത് വിറ്റ് കുത്തരിയും അത്യാവശ്യം ചില സാധനങ്ങളും വാങ്ങി അടുത്ത ബസ്സിന് തന്നെ സ്വർഗത്തിലേക്ക് തിരിക്കും. അവൾ മടങ്ങിയെത്തുന്നത് വരെ ശലഭം പറന്നുപോകരുതേ എന്നയാൾ ആഗ്രഹിച്ചു. അന്നേരമാണ് അപരിചിതമായ ചില ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങിയത്. പുരുഷൻ ചെവി കൂർപ്പിച്ചു. പിന്നാമ്പുറത്തെ ചായ്പിൽ നിന്നാണ്. ചായ്പിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തപ്പോൾ പിന്നിലേക്ക് കുതിക്കാനുള്ള വെമ്പലിനെ സ്വയം നിയന്ത്രിച്ചു. ഇത്തിരി നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും ശബ്ദമുയരാൻ തുടങ്ങി. ഉടുക്കുമുറുക്കുന്നതുപോലെ, കൂടെ പാമ്പിൻ്റെ സിൽക്കാരം പോലെ മറ്റൊരു ശബ്ദവും കൂടിക്കലരുന്നുണ്ട്. ഉത്കണ്ഠ അടക്കാനായില്ല. എന്തും വരട്ടെയെന്ന് കരുതി അയാൾ ചായ്പിലേക്ക് നടന്നു. ഭയജനകമായ കാഴ്ചയാണ് അയാൾ എതിരേറ്റത്. കമിഴ്ന്ന് കിടന്ന കുഞ്ഞിനരികിൽ പത്തി വിരിച്ച് ഉയർന്നു നിൽക്കുകയാണ് ഒരു വലിയ സർപ്പം. ഉടലിലൂടെ ഒരു നടുക്കം മിന്നിപ്പായുന്നത് പുരുഷൻ അറിഞ്ഞു. നോക്കിയപ്പോൾ സർപ്പത്തിൻ്റെ വാലറ്റം കുഞ്ഞിൻ്റെ കയ്യിലാണ്. സർപ്പം പുളയുകയും വട്ടം തിരിയുകയും ചെയ്യുന്നുണ്ട്. അയാൾ പേടിച്ചു. ഏത് നിമിഷവും കുഞ്ഞിന് കടിയേൽക്കാം. വിഷ സർപ്പമാണ്. എന്തു ചെയ്യുമെന്നറിയാതെ അയാൾ നിസ്സഹായനായി. നിശ്ചലനായി നോക്കിയിരിക്കെ അയാൾക്ക് തിരിച്ചറിവായി. ഇത് യുദ്ധമല്ല, പുരുഷൻ ആശ്വസിച്ചു. ഒരു ചെറു പുഞ്ചിരി അയാളുടെ ചുണ്ടിൽ പ്രകാശിച്ചു. കളിയാണ്. കുഞ്ഞിന് ഒരു കളിപ്പാട്ടം പോലെ പാമ്പ് തൻ്റെ വന്യ സൗന്ദര്യത്തെ അനുവദിച്ചിരിക്കുകയാണ്. പരസ്പരം ഏൽപ്പിക്കുന്ന സ്നേഹസ്പർശങ്ങൾ കണ്ടിരിക്കെ ആ കുഞ്ഞിനോടുണ്ടായിരുന്ന കഠിനമായ വെറുപ്പ് അയാളുടെ ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ ഊർന്നു പോകാൻ തുടങ്ങി. ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ പാമ്പ് പൊടുന്നനെ അയാൾക്ക് നേരെ തിരിഞ്ഞു. ഒരു നിമിഷം അയാളെ ഉറ്റുനോക്കിയ ശേഷം പത്തി ചുരുക്കി പാമ്പ് പുറത്തേക്കിറങ്ങി പൊന്തക്കാടുകളിൽ അപ്രത്യക്ഷമായി. പുരുഷൻ വേഗം കുഞ്ഞിനരികിലെത്തി. അയാളെ കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിൽ ഭയം നിറഞ്ഞു. പ്രാവ് കുറുകുന്ന ശബ്ദം തൊണ്ടയിൽ നിന്നും ഉതിർന്നു. ശരീരം വില്ലുപോലെ കുലച്ച് വായ തുറന്ന് കുഞ്ഞ് നിലവിളിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കരച്ചിൽ പുറത്തേക്ക് വന്നില്ല. കൈകാലുകൾ നിലത്തടിച്ച് കുഞ്ഞ് പ്രതിഷേധിച്ചപ്പോൾ അയാൾ ചിന്തിച്ചു, കളിച്ചങ്ങാതി പെട്ടെന്നിറങ്ങിപ്പോയതിൻ്റെ പരിഭവമാണോ, അതോ തന്നെ കണ്ട് ഭയന്നിട്ടാണോ? അരികെ കുന്തിച്ചിരുന്ന് പുരുഷൻ സൂക്ഷിച്ചു നോക്കി. സ്ത്രീ പറഞ്ഞത് വാസ്തവമാണ്. കുഞ്ഞിൻ്റെ ദേഹത്തിലാകെ വ്രണങ്ങൾ. കൈകാലുകളുടെ സന്ധികളിലും കഴുത്തിനു ചുറ്റുമാണ് ചോരച്ച പുണ്ണുകൾ കൂടുതൽ വാപ്പിളർത്തി നിൽക്കുന്നത്. കുഷ്ഠരോഗികളെ കഴുകിത്തുടച്ചതിൻ്റെ ഒരു ഓർമ്മ മനസ്സിലേക്ക് പൊന്തി വരാൻ തുടങ്ങിയെങ്കിലും ധ്യാനത്തിലൂടെ ശീലിച്ച മനോബലം കൊണ്ട് അയാൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. വേണ്ട, ഓർമ്മകളൊന്നും പാടില്ല. എങ്കിലും ആ കാഴ്ച പുരുഷൻ്റെ ഉള്ളിലെ വിദ്വേഷത്തെ മുഴുവൻ തുടച്ചു മാറ്റിക്കളഞ്ഞു. അനുകമ്പയോടെ കുഞ്ഞിനെയെടുത്ത് മലർത്തിക്കിടത്തി. മുൻവശത്തും വ്രണങ്ങൾ ഒട്ടും കുറവായിരുന്നില്ല. അന്നേരമാണ് പുരുഷൻ ശ്രദ്ധിച്ചത് കുഞ്ഞിൻ്റെ മുടി അവിടെവിടെ കുറേശ്ശെ നരച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിറയൽ അയാളുടെ ഉടലിലൂടെ കടന്നുപോയി. വെണ്ണീർപ്പൊടിയാകുമെന്ന് സമാധാനിച്ച് അയാളത് തട്ടിക്കളയാൻ നോക്കി. വെണ്ണീർപ്പൊടിയല്ല, അയാൾക്ക് ബോധ്യമായി, നരച്ചതാണ്. എത്തും പിടിയും കിട്ടാതെ അയാൾ അമ്പരന്നിരുന്നു. അപ്പോഴും കുഞ്ഞ് ശരീരം വില്ലുപോലെ കുലച്ച് പ്രതിഷേധിക്കുകയാണ്. മുരുടയിൽ വെള്ളം കൊണ്ടുവന്ന് വായിൽ ഏതാനും തുള്ളികൾ ഇറ്റിച്ചപ്പോൾ കുഞ്ഞ് ശാന്തനായി. കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളം കവിളിലൂടെ പുറത്തേക്കൊഴുകി. വേദനയോടെ അയാൾ വിചാരിച്ചു, വാ കയറിയിട്ടുണ്ട്, പക്ഷേ തൊണ്ട കയറിയിട്ടില്ല. എന്താ എന്താ എന്നുറക്കെ ചോദിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ സ്ത്രീ ചായ്പിലേക്ക് ഓടിക്കയറി വന്നു. അയാൾ ചായ്പിൽ നിന്ന് തിരിയുന്നതിൻ്റെ അർത്ഥം സങ്കല്പിക്കാനാവാതെ അവൾ വാ പൊളിച്ചു. നീ എന്തു ചെയ്യുകയാണ്? മുരുട സ്ത്രീയെ ഏൽപ്പിച്ച് പുരുഷൻ പറഞ്ഞു. ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നതാണ്, ഒരു വലിയ പാമ്പ്. അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിലിരുത്തി. അയാൾ സംഭവം വിവരിച്ചു. വിസ്മയത്തോടെ അവൾ കേട്ടിരുന്നു. കഥ കഴിഞ്ഞപ്പോൾ ദീർഘനിശ്വാസത്തോടെ അവൾ പ്രസ്താവിച്ചു, കാട്ടിലെ ജീവികളെ ഒരിക്കലും പേടിക്കേണ്ട, അവ നമ്മെ ഉപദ്രവിക്കില്ല. ചായപ്പിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ പുരുഷൻ ആർദ്രതയോടെ തിരിഞ്ഞു നിന്നു. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യി, പെർളയിൽ കാണും സർക്കാർ ആശുപത്രി, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ, അവൾ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ. പുരുഷൻ്റെ പുരികങ്ങൾ ചോദ്യചിഹ്നങ്ങൾ പോലെ വളഞ്ഞു. അവൾ വെളിപ്പെടുത്തി, ആദ്യം നമുക്ക് പച്ചമരുന്ന് നോക്കാം, വൈകുന്നേരം ഒരു വൈദ്യര് വരും, വഴിക്ക് ഞാൻ അയാളുടെ വീട്ടിൽ കയറി. നിയന്ത്രിച്ചിട്ടും പുരുഷൻ്റെ മനസ്സിൽ അരിശം കത്തിപ്പിടിച്ചു. നീ കരാറുകൾ വീണ്ടും ലംഘിക്കുകയാണ്. ആണായാലും പെണ്ണായാലും വൈദ്യനായാലും ദേവനായാലും മറ്റൊരാൾ ഈ മുറ്റം ചവിട്ടരുത്. എനിക്കത് സഹിക്കാനാവില്ല. മനുഷ്യരുമായുള്ള സകല ബന്ധങ്ങളും മുറിച്ചു മാറ്റിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. കുഞ്ഞിനെ താഴെക്കിടത്തി സ്ത്രീ ഓടി വന്ന് പുരുഷൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇത് ഒരു ആദിവാസി മൂപ്പനാണ്, 1200 വയസ്സെങ്കിലും കാണും. മൂപ്പൻ വരുന്നേരം നീ വാതിലടച്ച് അകത്തിരുന്നു. കരാർ ലംഘിക്കാതിരിക്കാനാണ് വൈദ്യരെ ഞാൻ വരുത്തുന്നത്. കുഞ്ഞിൻ്റെ രോഗം മാറാതെ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുമോ? മറുപടിയില്ലാതെ പുരുഷൻ നിശബ്ദനായി, തല കുനിച്ച് പുറത്തേക്കിറങ്ങി. ചെറുകാറ്റിൽ ഹനുമാൻ കിരീടങ്ങൾ തലയാട്ടി നിന്നു. ആകാംക്ഷയോടെ പുരുഷൻ ചുറ്റും നോക്കി. ചിത്രശലഭത്തെ എങ്ങും കണ്ടില്ല.